പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഹോസിയ പ്രവാചകന്റെ ജീവിതത്തിലൂടെ, വ്യക്തിപരമായ അനുഭവത്തിലൂടെ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ലഭിച്ച വെളിപ്പെടുത്തലുകളാണ് നമ്മൾ ഇന്നലെ പഠന വിഷയമാക്കിയത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ ഒരു വ്യക്തിപര ജീവിതത്തിലെ അനുഭവങ്ങളും അതിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചകളും, ദൈവം എപ്രകാരമാണ് ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, എപ്രകാരമാണ് അവരുടെ അവിശ്വസ്തതയ്ക്ക് പരിഹാരമുണ്ടാക്കി അവരെ വീണ്ടും സ്വന്തം ജനമായി സ്വീകരിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവായി കണ്ടു കഴിഞ്ഞു. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2 4 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ജനത്തിൻ്റെ തെറ്റുകൾ, അവരുടെ പാപങ്ങൾ, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വിലയിരുത്തൽ, അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, മാനസാന്തരത്തിനുള്ള ആഹ്വാനം, ഇനി അവർക്ക് ലഭിക്കാൻ പോകുന്ന അന്തിമമായ രക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 11 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രമേയങ്ങൾ ഇടകലർന്നു വരും, ഒരേ ആശയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഇസ്രായേലിൻ്റെ പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അധിക പങ്കും സമൂഹത്തിൽ നിൽക്കുന്ന അനീതിയും അഴിമതിയും വിഗ്രഹാരാധനയുമാണ് എടുത്തു കാണിക്കുക. അതോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കാതെ രാഷ്ട്രീയ സഖ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സ്വയം രക്ഷിക്കാം എന്ന വ്യർത്ഥമായ ചിന്താഗതിയും, അനീതി, വിഗ്രഹാരാധന, രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, ഇവയ്ക്ക് ദൈവം നൽകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള സൂചനകളുണ്ടാവും. വിവിധങ്ങളായ പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. അവരെ തല്ലി തകർക്കും, നശിപ്പിക്കും, നാടുകടത്തും, ഇങ്ങനെ പല രീതിയിലുള്ള ശിക്ഷകൾ. ഈ ശിക്ഷയ്ക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ കരുണ അവസാനത്തെ വാക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ ചില വാക്യങ്ങൾ ഒന്ന് അടുത്ത് വായിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനി ചെയ്യുക. 4:1-3 വരെയുള്ള വാക്യങ്ങൾ 2 ആമുഖമാണ്. ഒരു പൊതുവായ ആരോപണം, കർത്താവ് ഇസ്രായേൽ ജനത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യുന്ന രീതിയിലാണ് ഈ ഭാഗം അവതരിപ്പിച്ചിരിക്കുക. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ആരോപണം എന്ന വാക്ക് ഹിബ്രു ഭാഷയിൽ റീബ് എന്ന് പറയും. റീബ് ഓറക്കിൾ എന്നാണ് വിശേഷിപ്പിക്കുക. പറഞ്ഞാൽ വിചാരണയാണ്. പ്രതിയായി നിൽക്കുന്ന ഇസ്രായേൽ ജനം, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന വ്യക്തി, ഇവിടെ വാദിയായി നിൽക്കുന്നതും വാദിഭാഗം വാദിക്കുന്ന വക്കീലും വിധിയാളനും എല്ലാം ദൈവം തന്നെയാണ്. തൻ്റെ ജനമായ ഇസ്രായേലിനെ താൻ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് സ്വന്തമായി സ്വീകരിച്ച ഇസ്രായേൽ ജനത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ദൈവം കുറ്റങ്ങൾ ആരോപിക്കുകയും ആ കുറ്റാരോപണങ്ങൾക്ക് തെളിവുകൾ നിരത്തുകയും അതിനുശേഷം ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുക. എന്താണ് ആരോപണം? ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ഇതാണ് ആദ്യമേ പറയുക. വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവത്തോട് വിശ്വസ്തതയില്ല. ദൈവത്തോട് വിശ്വസ്തത പാലിക്കാത്ത ജനങ്ങൾ പരസ്പരവും വിശ്വസ്തത കാണിക്കുന്നില്ല. വിശ്വസ്തതയില്ല, സ്നേഹവുമില്ല. ഏറ്റവും കാതലായ പ്രമാണമാണ് സ്നേഹം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്ന ആ പ്രമാണം ഇവിടെ ലംഘിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അയൽക്കാരനോടുള്ള സ്നേഹം. ഇപ്പോൾ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും പകരം എന്താണ് ഇവിടെ സംഭവിക്കുക? ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. വിശ്വസ്തതയും സ്നേഹവും ഇല്ല എന്നതിന് തെളിവുകളാണിത്. വിശ്വസ്തത ഇല്ലാത്തതുകൊണ്ടാണ് കള്ളസാക്ഷ്യങ്ങൾ ഉണ്ടാവുക. കള്ളസത്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആണയിടുന്നത്. മനുഷ്യർ പരസ്പരം വഞ്ചിക്കുന്നു. കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. സകല അതിർത്തികളിൽ ലംഘിച്ചിരിക്കുന്നു. ഇവിടെ വ്യംഗ്യമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് സീനായി മലയിൽ വെച്ച് സീനായി ഉടമ്പടിയിലൂടെ നൽകിയ പ്രമാണങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ പറയുക. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പനകൾ ഒന്നൊന്നായി ഇവിടെ എടുത്തു പറഞ്ഞ് ലംഘിച്ചതായി എടുത്തു കാണിക്കുകയാണ്. അതുതന്നെയാണ് തെളിവ്. ഇവിടെ വിശ്വസ്തതയില്ല, സ്നേഹവുമില്ല. ഒന്നൊന്നായി, ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. കൊല്ലരുത് എന്ന പ്രമാണത്തിന് ഇവിടെ തില്ലും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യം. ഇതിൻ്റെയെല്ലാം കാതലായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. ദൈവ വിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ദൈവവിചാരം എന്നല്ല വാസ്തവത്തിൽ അർത്ഥം. ഒറിജിനൽ ഭാഷയിൽ ദൈവജ്ഞാനം ദേശത്തു നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ്. ദൈവജ്ഞാനമില്ല, ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തെ അറിയുന്നില്ല എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ കാണുക. മോഷണവും കൊലപാതകവും മറ്റ് അകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ജനം ദൈവത്തെ അറിയുന്നില്ല. നമ്മൾ രണ്ടാമത്തെ അധ്യായം 19 വാക്യത്തിൽ കണ്ടായിരുന്നു, എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. ഇപ്രകാരമുള്ള ജീവിതത്തിലൂടെയാണ് കർത്താവിനെ അറിയുക. ഇവയൊന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ ജനം കർത്താവിനെ അറിയുന്നില്ല എന്ന് ചുരുക്കം. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ഹിതമെന്തെന്ന് അറിയുന്നില്ല. ആ ഹിതമനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാകുന്നുമില്ല. അപ്പോൾ സമൂഹത്തിലെ അഴിമതി, സമൂഹത്തിലെ അനീതി, അത് ദൈവജ്ഞാനം അറ്റുപോയതിൻ്റെ വ്യക്തമായ അടയാളമാണ്. ഇനി ഇപ്രകാരമുള്ള മനുഷ്യൻ്റെ അനീതി മനുഷ്യനെ മാത്രമല്ല ബാധിക്കുക എന്ന് ഓർക്കുക. 3 വാക്യത്തിൽ, അതിനാൽ ദേശം വിലപിക്കുന്നു, അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു, വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ അകൃത്യങ്ങൾ പ്രകൃതിയെ, പ്രപഞ്ചത്തെ, ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയാണ്. ദേശം വിലപിക്കുന്നു മനുഷ്യൻ്റെ അകൃത്യങ്ങൾ കാരണം. ഇങ്ങനെ പൊതുവായ ഒരു ആരോപണത്തോടു കൂടിയാണ് ഹോസിയ തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. ദൈവത്തെ അറിയാതിരിക്കാൻ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിക്കാൻ ജനത്തിന് കാരണമായി തീർന്നത് എന്താണ്? എന്താണ് ഇതിൻ്റെ പിന്നിലെ പ്രേരക ശക്തി? എന്തേ അവർക്ക് വഴിതെറ്റി? അതിന് 4:4 വാക്യത്തിൽ പ്രവാചകൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട, പുരോഹിത നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. ജനത്തെ നേർവഴി നയിക്കാൻ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കാനും ആ പ്രമാണങ്ങൾ ജീവിക്കാനും സഹായിക്കാൻ വേണ്ടിയാണ് പുരോഹിതൻ നിയുക്തനായിരുന്നത്. ഇസ്രായേൽ ജനത്തെ മുഴുവനും പൗരോഹിത്യ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം. നിങ്ങൾ എനിക്ക് വിശുദ്ധജനവും പുരോഹിത രാജ്യവുമായിരിക്കുമെന്ന് ഉടമ്പടിയുടെ ഭാഗമായി പറഞ്ഞു വെച്ചിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലോകജനതകളെ പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ ഹിതം എല്ലാ ജനതകളെയും അറിയിക്കുക, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ എല്ലാവരെയും സഹായിക്കുക, ഇതാണ് പൗരോഹിത്യ ധർമ്മം. ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കേണ്ട പുരോഹിതൻ ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ ശ്രദ്ധ വെച്ചതുകൊണ്ടാണ് സമൂഹത്തിൽ ഇപ്രകാരമുള്ള അഴിമതികൾ, അക്രമങ്ങൾ, അനീതികൾ നടമാടുന്നത് എന്ന് ഹോസിയ ആരോപിക്കുകയാണ്. 9:7 വാക്യത്തിൽ പ്രവാചകനും പുരോഹിതനും തമ്മിലുള്ള ഒരു സംഘർഷം ചിത്രീകരിക്കുന്നുണ്ട്. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. വഴിതയിക്കേണ്ട പുരോഹിതന്മാർ പ്രവാചകന്മാരെ നിശബ്ദരാക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇസ്രായേലിൽ സംജാതമായത്. ആമോസിൻ്റെ പുസ്തകം 7:10 നമ്മൾ കണ്ടതാണ്. ദൈവത്തിൻ്റെ വഴി അറിയിക്കാനായി ശക്തമായ അവിടുത്തെ വചനവുമായി കടന്നു വന്ന പ്രവാചകൻ്റെ വായ അടയ്ക്കുകയാണ് അമാസിയ പുരോഹിതൻ ചെയ്തത്. അതുതന്നെ ഹോസിയായിക്കും സംഭവിക്കുന്നത് പോലെ. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരെ വിഡ്ഢിയായി, ഭ്രാന്തരായി മുദ്രകുത്തുക. അതേസമയം പുരോഹിതൻ ജനത്തെ നയിക്കാതിരിക്കുക. മലാഖി പ്രവാചകന്റെ പുസ്തകം 2:7 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. ദൈവം പൗരോഹിത്യം ഏർപ്പെടുത്തിയത് അവിടുത്തെ പ്രമാണങ്ങളനുസരിച്ച് ജനത്തെ ജീവിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് മുമ്പിൽ കാഴ്ചകൾ സമർപ്പിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ ഹിതം ജനത്തെ അറിയിക്കുക, ആ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് ജനത്തെ പ്രേരിപ്പിക്കുക. പക്ഷേ ഇപ്രകാരം ജനത്തെ നയിക്കേണ്ട പുരോഹിതന്മാർ കർത്താവിനെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, കർത്താവിനെ അറിയാൻ വിസമ്മതിക്കുക കൂടി ചെയ്യുന്നു. ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുക, 4:6, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു, നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. പ്രവാചകൻ പുരോഹിതനെതിരെ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഭാഗമാണ്. രണ്ടു കൂട്ടരെയും ദൈവം തന്നെ അയക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ചവനാണ് പുരോഹിതൻ, ദൈവത്തിൽ നിന്ന് വചനം സ്വീകരിച്ചവനാണ് പ്രവാചകൻ. ഈ വൈരുദ്ധ്യം ഇസ്രായേലിൽ കുറേയേറെ കാലത്തേക്ക് നിലനിന്നു. പിന്നീട് ജെറമിയയുടെ കാലത്ത് ഇത് കാണും. മറ്റ് പല പ്രവാചകന്മാരും ഇപ്രകാരം പുരോഹിതന്മാരുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുന്നത് കാണും. കാരണം ദൈവത്തിൻ്റെതായ വഴികൾ മറന്ന് പൗരോഹിത്യം വെറും ആചാരങ്ങളിലും ചടങ്ങുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാവകാശം യാഹ്വയുടെ പുരോഹിതന്മാരായിരുന്നവർ ബാലിൻ്റെ ആരാധനാ രീതികൾ സ്വന്തമാക്കുകയും യാഹ്വ എന്ന് പറയുമ്പോൾ ബാൽ സങ്കല്പങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടാണ് 8-ാമത്തെ വാക്യത്തിൽ പറയുക, എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു, അവരുടെ തിന്മ അവർ അത്യധികം കാംക്ഷിക്കുന്നു. ജനത്തിൻ്റെ പാപങ്ങൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്നു പുരോഹിതന്മാർ. കാരണം ജനത്തിൽ തെറ്റായ ധാരണകൾ നിലനിർത്തുകയാണ് ചെയ്യുക. ആരാധനയിലൂടെ, ഉത്സവാഘോഷങ്ങളിലൂടെ, ബലിയർപ്പണങ്ങളിലൂടെ മാത്രം രക്ഷ കിട്ടും എന്ന ചിന്ത, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ, അവ അറിയാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതിന് പകരം ആരാധന മാത്രം രക്ഷയുടെ മാർഗമാണ് എന്ന് ചിത്രീകരിച്ചതുകൊണ്ട് ആ ആരാധന തന്നെ വിഗ്രഹാരാധനയായിത്തീരുന്നു. അതുകൊണ്ടാണ് 8:11 വാക്യത്തിൽ പറയുക, എഫ്രയീം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതോടൊപ്പം ദൈവത്തിനുള്ള ആരാധന പോലും ഇപ്രകാരമുള്ള പാപകരമായ പ്രവൃത്തിയായിത്തീരുന്നു. അതുകൊണ്ടാണ് ആമോസിലൂടെ മുൻകൂട്ടി പറഞ്ഞു വെച്ചത്, ബെഥേലിൽ പോയി പാപം ചെയ്യുവൻ, ഗിൽഗാലിൽ ചെന്ന് അതിലേറെ അതികൃത്യങ്ങൾ ചെയ്യുവൻ. അപ്പോൾ പുരോഹിതന്മാർക്കെതിരെ കൊണ്ടുവരുന്ന ഈ ആരോപണം ഒരേ ഒരു കാര്യത്തിൻ്റെ പേരിലാണ്, ദൈവജ്ഞാനം ജനത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് പുരോഹിതന്മാരുടെ അനാസ്ഥ കാരണമായി തീർന്നു എന്നതിൻ്റെ പേരിൽ. 4:11-12 വാക്യങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നതിൻ്റെ സൂചനയാണ്. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും, തടിക്കഷണത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു, അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരുളുന്നു, വ്യഭിചാരത്തിൻ്റെ ദുർബൂധം അവരെ വഴിതെറ്റിച്ചു. വിഗ്രഹാരാധന മദ്യപാനത്തിലേക്കും മധുരോത്സവങ്ങളിലേക്കും കടന്നു പോകുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ആരാധനയിൽ വന്ന കുറവുകൾ മാത്രമല്ല തെറ്റായ ധാരണകളും ജനത്തിൻ്റെ നാശത്തിന് കാരണമായി തീർന്നു. വിഗ്രഹാരാധനയും അനീതിയും മാത്രമല്ല, രാഷ്ട്രീയ നീക്കങ്ങളും ദൈവത്തോടുള്ള അവിശ്വസ്തതയുടെ അടയാളങ്ങളായി പ്രവാചകൻ കണ്ടു. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് BC 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതി ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു കാലഘട്ടമായിരുന്നു. കൊലപാതകങ്ങൾ നടക്കുന്ന കാലം, രാജാക്കന്മാർ ഒന്നിന് പിറകെ ഒന്നായി കൊല ചെയ്യപ്പെടുകയും പുതിയ രാജാക്കന്മാർ സിംഹാസനത്തിലേറി വീണ്ടും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതോടൊപ്പം അസീറിയയുടെയും സിറിയയുടെയും ഒക്കെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യം, ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെ രക്ഷ നേടാമെന്ന് അവർ വിചാരിച്ചു. രണ്ട് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഹോസിയ ജനത്തിനെതിരെ കൊണ്ടുവരുന്നത്. ഒന്ന്, യൂദായും ഇസ്രായേലും തമ്മിലുള്ള കലാപം, സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം. 5:8 റാമായിൽ കാഹളം മുഴക്കുവിൻ, ബഥാവനിൽ പോർവിളി നടത്തുവിൻ, ബെഞ്ചമിൻ യുദ്ധത്തിന് പുറപ്പെടുക, ശിക്ഷയുടെ ദിവസം എഫ്രയീം വിജനമാക്കപ്പെടും. യൂദായുടെ നായകന്മാർ അതിർത്തി രേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു, എൻ്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും. ഇസ്രായേലും യൂദായും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചിത്രമാണ്. ഒരുപക്ഷെ BC 734-732 കാലഘട്ടത്തിൽ നടന്ന ഇസ്രായേൽ സിറിയൻ സംയുക്ത സൈന്യം യൂദായുടെ മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു ചിത്രീകരണമാവാം ഇത്. അസീറിയയുടെയും ഈജിപ്തിൻ്റെയും സഹായം തേടി അലയുന്നതിനെക്കുറിച്ച് ഹോസിയ പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. 7:8-12 വാക്യങ്ങളിൽ, പ്രത്യേകിച്ചും 11-ാമത്തെ വാക്യം, ബുദ്ധിയും വിവേകവുമില്ലാത്ത മാടപ്രാവിന് തുല്യമാണ് എഫ്രയീം, അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു, അസീറിയയിൽ അഭയം തേടുന്നു. വീണ്ടും 8:9-10 വാക്യങ്ങളിൽ, കൂട്ടം വിട്ടലയുന്ന കാട്ടുകഴുതയെപ്പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു, എഫ്രൈം കാമുകന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത് സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒരുമിച്ച് കൂട്ടും. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും. 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും, എഫ്രൈം കാറ്റിനെ മേയ്ക്കുന്നു, ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു, അസീറിയയുമായി ഉടമ്പടി ചെയ്യുന്നു, ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും സഖ്യത്തിന് ശ്രമിച്ചാലും ആ സഖ്യങ്ങളൊന്നും അവർക്ക് ഗുണം ചെയ്യുകയില്ല. 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, അവർ കാറ്റു വിതയ്ക്കുന്നു, കൊടും കാറ്റു കൊയ്യും. ഇപ്പോൾ സഖ്യങ്ങൾ തന്നെ അവർക്ക് നാശകരമായി തീരും എന്ന സൂചനയാണ് ഹോസിയ നൽകുക. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെ, ആയുധ ശേഖരണത്തിലൂടെ മാത്രം ആർക്കും സുരക്ഷിതത്വം ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ വ്യക്തമായി പറഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, മടങ്ങി വരിക, കർത്താവിലേക്ക് മടങ്ങി വരിക. ചിലപ്പോഴൊക്കെ അവരത് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അസീറിയയുടെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ BC 732 കാലഘട്ടത്തിൽ ഒരു താൽക്കാലികമായ മാനസാന്തരം ഉണ്ടായതുപോലെ തോന്നും. 6-ാമത്തെ അധ്യായം 1-ും 2-ും വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം, അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും, അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കിട്ടും, 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും, 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും, നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണിത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് തീരുമാനിക്കുന്നു ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും എന്ന ഈ പ്രതീക്ഷ യേശുവിൽ പൂർത്തിയായ ഒരു പ്രവചനമായി തീരുന്നു. പ്രവാചകൻ ഇവിടെ പറയുന്നത് ജനത്തിൻ്റെ ഒരു പ്രത്യാശയാണ്. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെടുന്ന അവസരം എന്ന് അർത്ഥമാകുന്നുള്ളൂ. കൃത്യം 3 ദിവസം എന്നല്ല, പക്ഷേ ഈ 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും എന്ന ഈ പ്രത്യാശ യേശുവിൽ പൂർത്തിയായ ഒരു പ്രവചനമായി തീരുന്നു. പക്ഷേ പ്രവാചകൻ പറയും, ഈ മടങ്ങി വരവ് പക്ഷേ അധികകാലം ദീർഘിച്ചില്ല. 4-5 വാക്യങ്ങളിൽ, നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. ഇനി എന്താണ് ആവശ്യപ്പെടുന്നത്? മടങ്ങി വരണം. 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ബലിയർപ്പണങ്ങളിലൂടെയല്ല കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്. ആ ദൈവത്തെ അറിയണമെങ്കിൽ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കണം. ഇത് തന്നെയാണ് യേശു പഠിപ്പിക്കിയ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊരർത്ഥം പോയി പഠിക്കുവിൻ. ഇപ്പോഴ് പുതിയ നിയമത്തിലേക്ക് വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹോസിയായുടെ പുസ്തകം എന്ന് നമുക്കറിയാം. ഇപ്പോഴ് മടങ്ങി വരാനുള്ള ആഹ്വാനം, മടങ്ങി വരുന്നില്ല എങ്കിൽ ശിക്ഷയുണ്ടാകും എന്ന താക്കീത് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ എത്തി നോക്കാനായിട്ട് പ്രവാചകൻ നമുക്കൊരവസരം നൽകുകയാണ്. 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇത് വീണ്ടും പുതിയ നിയമത്തിൽ ഒരു പ്രവചനമായി എടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രവചനമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് യേശുവിനെക്കുറിച്ചല്ല, നേരിട്ട് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ ശൈശവമാണ് ഈജിപ്തിലെ വാസം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഒരു പുതിയ പ്രതീകം കടന്നു വരികയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് പിതൃപുത്ര ബന്ധത്തിലേക്ക് കടന്നു വരുന്നു. ദൈവം ഇവിടെ പിതാവും ഇസ്രായേൽ മകനുമാണ്. പക്ഷേ അനുസരണമില്ലാത്തൊരു മകൻ. ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാലദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രൈമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുഖം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും ഇവിടെ പ്രകടമാക്കുന്നു. പക്ഷേ ആ സ്നേഹത്തിന് ജനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം അവിശ്വസ്തതയും അനുസരണക്കേടുമാണ്. ഏഴാമത്തെ വാക്യം, എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു, അതുകൊണ്ട് അവർക്ക് മുഖം വെച്ചിരിക്കുന്നു, ആരും അത് എടുത്തു മാറ്റുകയില്ല. ശിക്ഷിക്കും എന്ന് പറയുമ്പോഴും നശിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് 11:8-9 വാക്യങ്ങളിൽ ഇങ്ങനെ കാണും, എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു, ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പിലാക്കുകയില്ല, എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല, നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ, ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. അപ്പോൾ ദൈവം കരുണ കാണിക്കും, എന്നേക്കുമായി നശിപ്പിക്കുകയില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ജനത്തിൻ്റെ അവിശ്വസ്തതയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ രൂക്ഷമായ കോപം, ശിക്ഷിക്കുമെന്ന ഭീഷണി, മറുഭാഗത്തു നിന്ന് ഈ കോപത്തെ മറികടക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഇത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് കാണും. 13:8 കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെപ്പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും, അവരുടെ മാറിടം വലിച്ചു കീറും. 9 ഇസ്രായേൽ നിന്നെ ഞാൻ നശിപ്പിക്കും, ആർക്ക് നിന്നെ സഹായിക്കാൻ കഴിയും? ഇതെല്ലാമാണെങ്കിലും അവസാനത്തെ വാക്ക് ശിക്ഷയുടേതല്ല. 14:1 ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. ഇതാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം, ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. യഥാർത്ഥമായ ദൈവം യാഹ്വയാണ്. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന ദൈവം, ഒരുവൻ മാത്രമുള്ള ദൈവം, ആ ദൈവമാണ് ഇവർക്ക് രക്ഷ നൽകുക. 14:4 ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചുരിയും, കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ദൈവം സ്നേഹം ചുരിയും. ഇതാണ് ഹോസിയ നൽകുന്ന അന്തിമമായ സന്ദേശം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. ആ സ്നേഹം ഒരു ഭാര്യ ഭർതൃ ബന്ധം പോലെയാണ്. ആ സ്നേഹം ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചിരിക്കുന്നതാണ്. പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ജെറമിയയിലൊക്കെ വരുമ്പോൾ ഹോസിയയുടെ സ്വാധീനം കാണും. ഒരുപക്ഷെ ഇത്രമാത്രം ബൈബിളിലെ രക്ഷാചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രവാചകന്മാർ ചുരുക്കമാണെന്ന് പറയാം. ആമോസ് നീതിയെക്കുറിച്ച് പ്രസംഗിച്ചു, ഹോസിയ സ്നേഹത്തെയും കരുണയെയും കുറിച്ച്. ദൈവമനുഷ്യ ബന്ധത്തെ വിവാഹബന്ധമായി, ഭാര്യാഭർത്തൃബന്ധമായി ചിത്രീകരിച്ചത് ഹോസിയയാണ്. സീനായ് ഉടമ്പടിയെ വിവാഹ ഉടമ്പടിയുമായി. ഓരോ വ്യക്തിയോടും ദൈവം ഇപ്രകാരമുള്ള സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഊഷ്മളമാണ്, ആർദ്രമാണ്. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല എന്ന ആ വെളിപ്പെടുത്തൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകുന്നതാണ്. ദൈവത്തിൻ്റെ ആർദ്രതയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർ അവിടുത്തെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തെ അറിയണം. ഇപ്രകാരമുള്ള ദൈവജ്ഞാനത്തിലേക്ക് നയിക്കുകയാണ് പുരോഹിതന്മാരുടെ ദൗത്യം. ആ പുരോഹിത ദൗത്യത്തിലേക്കാണ് ദൈവജനത്തെ മുഴുവനും വിളിച്ചിരിക്കുക. യേശു നമുക്കറിയാം ഒരേ സമയം പുരോഹിതനും പ്രവാചകനും രാജാവുമാണ്. ആ പുരോഹിത പ്രവാചക രാജത്വ വിളിയിലേക്കാണ് ഓരോ ക്രൈസ്തവനും ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാവാനായിട്ടുള്ള ആഹ്വാനമാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തിൽ അക്രമവും അനീതിയും കൊലപാതകവും മോഷണവുമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അസ്വസ്ഥരാകാറുണ്ട്, ദുഃഖിക്കാറുണ്ട്, ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ നാടിനെക്കുറിച്ച്. പക്ഷെ പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നു. അങ്ങനെ അറിയുന്നതിൻ്റെ അഭാവമാണ്, അങ്ങനെക്കുറിച്ച് അറിവില്ലായ്മയാണ് ഇതിന് കാരണമെന്ന് ഞങ്ങൾ മറന്നു പോകുന്നു. സത്യദൈവമായ അങ്ങയെ അറിയാൻ, അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് അങ്ങയുടെ പാതയിലൂടെ നടന്ന് അങ്ങയുടെ ജനമായിത്തീരാൻ, അങ്ങനെ സകല ജനങ്ങളും സ്നേഹത്തിലും നീതിയിലും കരുണയിലും വർത്തിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ മത നേതാക്കന്മാരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നീതിയുടെ പാതയിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ ലോക ജനതകളെ നയിക്കാൻ എല്ലാ നേതാക്കന്മാർക്കും അവിടുന്ന് വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.